ഏറെ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം ഉള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കേരളത്തിലെ 16,027 സ്കൂളുകളിലായി 374,274 ഡിജിറ്റൽ ഉപകരണങ്ങളാണ് സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിക്കായി വിതരണം ചെയ്തിട്ടുള്ളത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ 4,752 സ്കൂളുകളിലായി 45,000 ഹൈടെക് ക്ലാസ് മുറികൾ ആണ് ഒന്നാം ഘട്ടത്തിൽ സജ്ജമാക്കിയിരുന്നത്. പ്രൈമറി, അപ്പർ പ്രൈമറി തലങ്ങളിൽ 11,275 സ്കൂളുകളിൽ ഹൈടെക് ലാബും തയ്യാറാക്കിയതിനുശേഷമാണ് ആദ്യ ഹൈടെക് ക്ലാസ് റൂം ഉള്ള ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ നാളെ പ്രഖ്യാപിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 10,792 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 15,28,226 ആയി ഉയരുകയും ചെയ്തു. ഇന്ന് മാത്രം 309 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മഹാരാഷ്ട്രയിലെ കോവിഡ് മരണസംഖ്യ 40,349 ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ഇന്ന് 9,523 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ കർണാടകയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 700,000 മുകളിലെത്തി. 75 പേർ മരിച്ചു. ഇതോടെ കർണാടകയിലെ കോവിഡ് മരണസംഖ്യ 9,962 ആയി ഉയർന്നു. ആന്ധ്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5,210 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആന്ധ്രയിലെ രോഗബാധിതരുടെ എണ്ണം 750,000 മുകളിലെത്തി. 6,224 പേരാണ് ഇതുവരെ ആന്ധ്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. തമിഴ്നാട്ടിൽ ഇന്ന് 5,015 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ തമിഴ്നാട്ടിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 650,000 മുകളിലെത്തി. 65 മരണം കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ മരണസംഖ്യ 10,252 ആയി ഉയർന്നിട്ടുണ്ട്. കോവിഡ് കാരണം 6 മാസമായി അടഞ്ഞുകിടക്കുന്ന കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ നാളെ തുറക്കുകയാണ്. കഴിഞ്ഞ 6 മാസമായി ടൂറിസം മേഖലയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. 2 ഘട്ടമാണ് ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഹിൽ സ്റ്റേഷൻ, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കായലോര ടൂറിസം മേഖലകൾ എന്നിവ തുറക്കും. ബീച്ചുകളിലേക്കുള്ള പ്രവേശനം 1 നവംബർ മാത്രമായിരിക്കും അനുവദിക്കുന്നത്. കേരളത്തിൽ ഇന്ന് 9,347 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും 1,000 മുകളിൽ ആണ് കോവിഡ് പോസിറ്റീവ് ആയവരുടെ എണ്ണം. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 46 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 155 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 8,216 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 105 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 25 മരണം കൂടി സംഭവിച്ചപ്പോൾ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 1,000 മുകളിലെത്തി. ഉത്സവ ആഘോഷ അവസരങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂടുന്നതും കൂടുതൽ ഇടപഴകുന്നതും ഇന്ത്യയിലെ കോവിഡ് വ്യാപനം രൂക്ഷമാക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി മുന്നറിയിപ്പ് നൽകി. നിയന്ത്രണമില്ലാത്ത ഉത്സവ ആഘോഷങ്ങൾ എങ്ങനെ രോഗവ്യാപനത്തിന് ഇടയാക്കും എന്നതിന് കേരളത്തെയാണ് മന്ത്രി ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിലെ ആകെ കേസിന്റെ 60% രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിലാണ്. ഓണാഘോഷത്തിനുശേഷമാണ് കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായിട്ടുള്ളതെന്നും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. തങ്ങളേതെങ്കിലും ഒരു മുന്നണിയുടെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും ഇതുവരെ ഒരു നിലപാടും അറിയിച്ചിട്ടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇപ്പോൾ വരുന്ന വാർത്തകൾ, അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന സാങ്കല്പിക ചർച്ചകൾ എന്നതിനപ്പുറം ഒന്നും പ്രതികരിക്കാനില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കില്ല എന്ന് മാണി സി കാപ്പൻ എംഎൽഎ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. യുഎയിൽ ഇന്നും 1,000 മുകളിലാണ് കോവിഡ് ബാധിതരായവരുടെ എണ്ണം. 1,096 പേർക്ക് രോഗം ബാധിച്ചതോടെ യുഎയിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,06,229 ആയി. ഇതിൽ 97,284 പേരുടെയും അസുഖം ഭേദമായിട്ടുണ്ട്. ഇന്നും 1,311 പേർ രോഗമുക്തരായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ ആളെ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കിയ നടപടി ചോദ്യം ചെയ്ത വനിതാ പ്രവർത്തകയെ നേതാക്കൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നീട് കോൺഗ്രസ് പാർട്ടി കമ്മിറ്റി രൂപീകരിച്ചു. 3 ദിവസത്തിനുള്ളിൽ കമ്മിറ്റിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് 2 പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തതായും കോൺഗ്രസ് നേതൃത്വം പിന്നീട് വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ദിയോരിയയിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണ്ണയമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തക താര യാദവിനെതിരായ കയ്യേറ്റത്തിൽ കലാശിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഫൈനലിൽ സെർബിയയുടെ ലോക ഒന്നാം നമ്പർ താരം നോവോക് ജോക്കോവിച്ചിനെ തകർത്ത് റഫേൽ നദാൽ കിരീടം സ്വന്തമാക്കി. നദാലിന്റെ 13-ാം ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണിത്. നദാലിന്റെ തുടർച്ചയായ നാലാം ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണിത്. റോളൻഡ് ഗാരോസിൽ കളിച്ച 13 ഫൈനലുകൾ താരത്തിന്റെ കിരീടം കൂടിയാണിത്. 20-ാം ഗ്രാൻഡ്സ്ലാം വിജയത്തോടെ റോജർ ഫെഡറുടെ റെക്കോർഡിനൊപ്പമെത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസ് 5 വിക്കറ്റിന് വിജയിച്ചു. സീസണിൽ രാജസ്ഥാന്റെ 3-ാം ജയമാണിത്. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷമുള്ള ആദ്യ ജയം കൂടിയായിരുന്നു അവരുടേത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന 2-ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് 5 വിക്കറ്റിനാണ് വിജയിച്ചിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുത്തു. മുംബൈ ഇന്ത്യൻസ് ടീം 2 പന്ത് ബാക്കി നിൽക്കെ വിജയ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. ഡൽഹി ടീമിൽ പൃഥ്വിഷ 4 റൺസ് എടുത്തപ്പോൾ ശിഖർ ധവാൻ 52 പന്തിൽ 69 റൺസുമായി പുറത്താകാൻ നിൽക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ടീമിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 5 റൺസ് എടുത്ത് പുറത്തായപ്പോൾ കിൻഡൻ ഡീകോക്ക് 36 പന്തിൽ 53 റൺസ് എടുത്തു. സൂര്യകുമാർ യാദവ് 32 പന്തിലാണ് 53 റൺസ് സ്കോർ ചെയ്തിരുന്നത്. ഇഷാൻ കിഷൻ 15 പന്തിൽ 28 റൺസ് എടുക്കുകയും ചെയ്തതോടെയാണ് മുംബൈ ടീം വിജയിച്ചത്. 19.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസാണ് മുംബൈ ടീം നേടിയത്. കിയോൺ പൊള്ളാർഡ് 14 പന്തിൽ 11 റൺസുമായും കൃണാൽ പാണ്ഡ്യ 7 പന്തിൽ 12 റൺസുമായും പുറത്താകാതെ നിൽക്കുകയായിരുന്നു. ഐപിഎൽ പോയിന്റ് ടേബിളിൽ മുംബൈയാണ് നിലവിൽ 1-ാം സ്ഥാനത്തത്. 7 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 10 പോയിന്റുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ് ടീമിനും 7 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റാണ് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. കൊൽക്കത്ത ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമുകൾക്ക് 8 പോയിന്റ് വീതമാണുള്ളത്. ഹൈദരാബാദ് സൺറൈസേഴ്സ് രാജസ്ഥാൻ റോയൽസ് ടീമുകൾക്ക് 6 പോയിന്റ് വീതമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് 7 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവുമായി 4 പോയിന്റോടെ നിൽക്കുന്നു. കിങ്സ് ഇലവൻ പഞ്ചാബ് 7 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റുമായി ഏറ്റവും പിറകിലാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.